حضرت آئے اور حضرت کے قیمتی کلمات سے ہمیں نواز مستفید فرمائے. اللہ تعالیٰ ہم سب کو کہنے کی اور سمجھنے کی توفیق عطا فرمائے.
بسم اللہ الرحمن الرحیم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وشفيعنا ومولانا محمدا عبده ورسوله صلوات الله تبارك وتعالى عليه وعلى آله وأصحابه وذرياته وأهل بيته وأهل طاعته وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله مولانا العظيم. بہت ہی معزز اور مکرم قرآن کی خدمت کرنے والے معلمین کرام اور معلمات، میں اپنے آپ کو بہت خوش نصیب سمجھتا ہوں اور اللہ کی اس نعمت پر شکر گزار ہوں کہ اتنے سارے قرآن کے خادمین کے ساتھ اللہ نے بیٹھنے کا موقع عطا فرمایا. اللہ سبحانہ و تعالیٰ اس مل جل کر بیٹھنے کو آپ کے لیے، میرے لیے دنیا اور آخرت میں عزت کا ذریعہ بنا رہا ہے.
اللہ الرحمن الرحیم. ایک تو سماج میں نہیں آیا قرآن سے ചാദിച്ചത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ മനസ്സിലാക്കുകയാണ്. നമ്മുടെ ഈ ബിരുദത്തെയും നമ്മുടെ ഈ സംസ്കാരത്തെയും എല്ലാം ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും വലിയ അന്തസ്സിന് അള്ളാഹു
കാരണമാകുമാറാകട്ടെ. ദുനിയ جن مقاصد کے لیے بھیجا اس کو خود اللہ نے قرآن میں بیان فرمایا. چار موقع پر، پانچ موقع پر بیان فرمایا. اس میں سے ایک موقع میں نے ابھی آپ کو پڑھ کے سنایا کہ ہم نے آپ اپنے نبی کو دنیا میں کیوں بھیجا. نبوت کے بنیادی کام میں سب سے اہم اور اونچا کام ہے یتلو علیہم آیات. عجیب بات ہے کہ اس مضمون کو قرآن میں الگ الگ جگہ بیان کیا گیا لیکن ہر جگہ یتلو علیہم پہلے، باقی ویزکیہم میں تقدیم و تاخیر ہوئی ہے. کہیں ویزکیہم بعد میں ہے، کہیں پہلے ہے، لیکن یتلو علیہم ہر جگہ پہلے نمبر پر ہے. یتلو علیہم کا مطلب کیا ہوتا ہے کہ نبی کا سب سے اہم کام یہ ہے کہ وہ قرآن کی تلاوت کر کے لوگوں کو سناوے. یہ نبی کو بھیجنے کا سب سے اہم مقصد، جو خود بھیجنے والے اللہ بیان فرماتے ہیں. آپ اور میں بہت خوش نصیب ہے کہ جس مقاصد کے لیے اللہ نے اپنے آخری نبی کو بھیجا اس کام کے لیے اللہ نے میرا اور آپ کا انتخاب فرمایا. میں اور آپ کو بھی وہی کام کرنے کی اللہ نے توفیق دی جو کام نبی کا ہے, قرآن کی آیتوں کی تلاوت کرنا. اللہ اس سعادت کو میرے اور آپ کے لیے دنیا آخرت میں عزت کا ذریعہ بنا رہے.
رسول اللہ صلی اللہ علیہ وسلم തങ്ങളുടെ നിയോഗ ലക്ഷ്യം അല്ലാഹു ഖുർആനിൽ നാലോ അഞ്ചോ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജോലി കേൾപ്പിച്ചു. ഇവിടെ ഈ പറഞ്ഞ ജോലികളിൽ ഉത്തരവാദിത്വങ്ങളിൽ അല്ലാഹു ഏറ്റവും ആദ്യമായി പറഞ്ഞിരിക്കുന്നത് യത്ലു അലൈഹിം ആയാതിഹി എന്നാണ്. അഥവാ അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമിനെ ജനങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുക. നാലോ അഞ്ചോ സ്ഥലങ്ങളിൽ ഈ നബി തങ്ങളുടെ ഉത്തരവാദിത്തത്തെ അള്ളാഹു വിശദീകരിക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹു ആദ്യം പറഞ്ഞിരിക്കുന്നത് യത്ലു അലൈഹിം ആയാതിഹി എന്നാണ്. മറ്റ് ഉത്തരവാദിത്തങ്ങൾ അതിൽ അതിനുശേഷം വയുദ്ധക്കീഹിം എന്ന് വരുന്നുണ്ട്, അത് ചില സ്ഥലങ്ങളിൽ പുറകെ വരുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ മുന്തി വരുന്നുണ്ട്. പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും ആദ്യം പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധ ഖുർആനിന്റെ പാരായണം ചെയ്ത് കേൾപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന ഇതെത്ര പ്രാധാന്യമുള്ള കാര്യമാണ്. ആ പ്രാധാന്യത്തെ സൂചിപ്പിക്കാൻ കഴിയാൻ അള്ളാഹുനാർ ആദ്യം പറഞ്ഞിരിക്കുന്നത് ആ നിബന്ധനകളുടെ ജോലി ആ ഉത്തരവാദിത്തത്തിന് വേണ്ടിയാണ് അള്ളാഹു എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ എത്ര വലിയ സൗഭാഗ്യവാന്മാരാണെന്ന് നമ്മൾ ഓർക്കണം. അള്ളാഹു ഈ ഒരു സൗഭാഗ്യത്തെ ദുനിയാവിൽ മാത്രത്തിലുമുള്ള ഏറ്റവും വലിയ അന്തസ്സിന് അള്ളാഹു കാരണമാകുമാറാണ്.
میں آپ سے ادب سے درخواست کرتا ہوں کہ کبھی دو چار رکعت شکرانے کی نماز پڑھ لیا کرو کہ میرے اللہ تو نے ہم جیسوں کو اپنی مقدس کتاب قرآن کی خدمت کے لیے قبول کیا, میں آپ کا شکر ادا کرتا ہوں. ثم أورثنا الكتاب الذين اصطفينا من عبادنا. خدا اپنے خاص بندوں کو قرآن کے لیے چنتے ہیں, یہ مقام ہر ایک کو نہیں ملا کرتا. اور ایک دوسری درخواست آپ سے ادب سے کروں کہ صلاۃ الحاجہ پڑھ کے دعا کرو, اے میرے اللہ زندگی کی آخری سانس تک مجھے قرآن کی صحیح خدمت کے لیے قبول فرما لیجیے. یہ دعا مانگو اللہ تعالیٰ سے. میری کوتاہی ناشکری ناقدری کی وجہ سے یہ عظیم نعمت مجھ سے چھین مت لینا. عزائم کرو کہ صلاۃ شکرانہ بھی پڑھیں گے اور صلاۃ الحاجہ پڑھ پڑھ کے دعا کریں گے کہ آخری سانس تک اللہ قرآن کی خدمت کے لیے ہمیں قبول فرما لے رہے.
ബഹുമാന്യരെ, ഞാൻ നിങ്ങളോട് വളരെ അതോടുകൂടി രണ്ട് അപേക്ഷകൾ വെക്കുകയാണ്. ഒന്നാമതായി നിങ്ങൾ സലാത്തുൽ സലാത്തുൽ ശുക്ർ നിർവഹിക്കണം. എന്നിട്ട് ദുആ ചെയ്യണം അള്ളാഹുവിനോട്, അള്ളാഹുവെ ഞങ്ങളെ പോലുള്ള ആളുകളെ ഈ നിന്റെ പരിശുദ്ധ കലാമിന്റെ സേവനത്തിന് വേണ്ടി നീ തെരഞ്ഞെടുത്തല്ലോ അള്ളാഹുവെ, അതിന് പൂർണ്ണമായും നിന്നോട് നന്ദി രേഖപ്പെടുത്തുകയാണ് അള്ളാഹുവെ എന്ന് നമ്മൾ ദുആ ചെയ്യും. അതുപോലെ തന്നെ നാം സലാത്തുൽ ഹാജത്ത് നിർവഹിച്ച് അള്ളാഹുവിനോട് വീണ്ടും ദുആ ചെയ്യണം, അള്ളാഹുവെ ഈ പരിശുദ്ധ സേവനത്തിന് നീ നൽകിയ തൗഫീഖ് മരണം വരെ നിലനിർത്തണം, ഞങ്ങളുടെ വീഴ്ചകൾ ഞങ്ങളുടെ ബലഹീനതകൾ ഒന്നിന്റെയും പേരിൽ ഈ പരിശുദ്ധമായ അനുഗ്രഹം ഒരിക്കലും ഞങ്ങളിൽ നിന്ന് തട്ടിമാറ്റരുത് അള്ളാഹുവേ എന്ന് നമ്മൾ ദുആ ചെയ്യണം. കാരണം അള്ളാഹു പറഞ്ഞു സുമ്മാ കിതാബല്ലദീന, ഈ പരിശുദ്ധമായ കലാം എന്റെ അടിമകളിൽ നിന്നും തെരഞ്ഞെടുത്ത ആളുകൾക്കാണ് ഞാൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുആയും ഈ ശുക്രും എത്ര പ്രാധാന്യപ്പെടുന്നു, എത്ര പ്രാധാന്യത്തോടെ നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കണം.
വലാകിയൻ കൂനു റബ്ബാനിയീൻ ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്രുസൂൻ. عالم ربانی آدمی کیسے بنتا ہے، علماء ربانیین کی جماعت میں آدمی کیسے شامل ہوتا ہے، یہ آیت پر غور کرو. ولکن کونوا ربانیین بما کنتم تعلمون الکتاب وبما کنتم تدرسون. قرآن کی تعلیم، قرآن کی تدریس، یہ عالم ربانی بننے کا بہترین طریقہ ہے جو خود اللہ نے قرآن میں بیان فرمایا. تو ایک طرف حکم دیا کہ ربانی عالم بنو، اور ربانی عالم بننے کا طریقہ بھی بدلا دیا. لہذا اخلاص کے ساتھ قرآن پڑھیں گے، پڑھائیں گے، تو انشاءاللہ ربانی علماء میں اللہ مجھے اور آپ کو شامل فرما دیں گے. آج دنیا کے اندر اچھا آدمی، کوالٹی پیپل، خیر الناس، اس کے الگ الگ معیار ہیں. کوئی سمجھتا ہے کہ جس کے پاس منی پاور بہت ہے، دولت، وہ بہت اچھا آدمی. کوئی سمجھتا ہے کہ جس کے پاس عہدہ ہے، حکومت ہے، وہ بہت اچھا آدمی. کوئی سمجھتا ہے جس کے پاس مسلس پاور ہے، قوت بازو ہے، وہ بہت اچھا آدمی. یہ دنیا والوں کی سوچ ہے، لیکن اللہ کے آخری نبی حضرت محمد مصطفیٰ صلی اللہ علیہ وسلم اپنی نورانی اور سچی زبان سے فرماتے ہیں، اچھا آدمی کون؟ خیرکم من تعلم القرآن وعلمہ. اچھا آدمی، بہترین آدمی جو قرآن مجید سیکھتا اور سکھاتا ہے، یہ اس دنیا میں سب سے اچھا آدمی ہے. سبحان اللہ. اللہ نے اس قرآن کی تعلیم کی برکت سے اس دنیا میں آپ کو اور مجھے سب سے اچھا انسان بنایا ہے. اپنے آپ کو قرآن کی نسبت سے سب سے اچھا سمجھو، کبھی اپنے آپ کو حقیر اور معمولی مت سمجھو.
നല്ല ശക്തിയും മസിൽ പവറും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഏറ്റവും നല്ല ആളുകൾ. ഇതാരാ പറയുന്നത്? ലോകത്തുള്ള സാധാരണക്കാരായ മനുഷ്യരാണ്. ഇത് മനുഷ്യരുടെ ചിന്തകളാണ്. പക്ഷേ അല്ലാഹു തആല, അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല ആളെന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ്? എവിടങ്ങളെ നിങ്ങളെ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ഉത്തമം. സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിക്കുക. അല്ലാഹു നമ്മൾ എത്ര ശുദ്ധ ചെയ്യണം. പരിശുദ്ധ ഖുർആനിന്റെ ബർക്കത്തുകൊണ്ട് അതിന്റെ പഠിപ്പിക്കൽ അധ്യാപനത്തിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഏറ്റവും ഉത്തമരായ ആളുകളിൽ
ഉൾപ്പെടുത്തിയിരിക്കും. یہ راوی حضرت عثمان غنی رضی اللہ تعالیٰ عنہ ہے، اور حضرت عثمان غنی رضی اللہ تعالیٰ عنہ کے جو شاگرد ہیں وہ ہیں تابعی مشہور ابو عبد الرحمن عبداللہ ابن حبیب السلمی التابعی رحمہ اللہ سبحانہ وتعالی. امام بخاری رحمۃ اللہ علیہ نے صحیح بخاری میں ان کا ایک جملہ نقل کیا ہے، ذالک الذی اقعدنی مقعدی ھذا. یہ ابو عبد الرحمن عبداللہ ابن حبیب السلمی تابعی کہتے ہیں کہ میں اس جگہ بیٹھ کر کے بچوں کو جو قرآن پڑھا رہا ہوں یہ اسی حدیث کی بنیاد پر پڑھا رہا ہوں. حالانکہ بہت بڑے عالم دین تھے عبداللہ ابن حبیب السلمی, لیکن ایک جگہ بیٹھ گئے. حافظ ابن حجر اسقلانی رحمۃ اللہ علیہ جب ان کے حالات لکھتے ہیں تو ان کے لاگے ایک لقب لگاتے ہیں معلم السبیان, کہ یہ بچوں کے استاد ہیں. اور وہ کہتے ہیں, امام بخاری ان کا جملہ نقل کرتے ہیں کہ خیرکم من تعلم القرآن وعلمہ, والی حدیث نے مجھے اس جگہ کے اوپر بٹھایا ہے. ایک جگہ بیٹھ کر انہوں نے کتنے سال مکتب کی تعلیم دی, شرح حدیث گنتی کرتے ہیں تو ایک شارح نے گنتی لگائی 38 سال کی اور دوسرے شرح نے گنتی لگائی 72 سال کی, کہ 72 سال تک ایک جگہ بیٹھ کر کے بچوں کو ناظرہ قرآن پڑھایا. کہا اس حدیث کا میں مصداق بن جاؤں, خیرکم من تعلم القرآن وعلمہ.
یہ حدیث روایت چاہیے نظر خلیفہ عثمان رضی اللہ تعالیٰ عنہ ہوا. عثمان رضی اللہ تعالیٰ عنہ نے تو یہ حدیث روایت چاہیے کہ نظر تابع لیا یا عبداللہ بن حبیب السلمی رحمہ اللہ رحمت اللہ علیہ کیا وغیرہ تابع لیا یا کہ مہان دن امام بخاری رحمہ اللہ یہ حدیث اتنی کو بول یہ تابع لیا یا مہان میں وہ آخر امام بخاری شریف کی اتنی کو بول اندار آپ آئی نظر അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്ക് കാരണമായി ഒരേ സ്ഥലത്തു നിന്ന് കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കാൻ ഞാൻ നിർബന്ധിതനായിരിക്കുന്നു. ഈ ഹദീസിന്റെ ആ മഹത്വം ലഭിക്കുന്നതിന് വേണ്ടി, ആ മഹത്വത്തിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി ഞാൻ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമാം ഇബ്നു ഹജറ ഈ താഫിലി റഹ്മത്തുള്ളാഹിയുടെ ആ ജീവൻ ചെറിയ ചരിത്രം എഴുതുമ്പോൾ പറയുന്നത് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന പേര്, ഈ താപിലിനെ വിശേഷിപ്പിക്കുന്ന പേര് മുഅല്ലിമു സിബിയാൻ എന്നാണ്. എത്ര നാളിദ്ദേഹം ഈ താപിലി മഹാനവകൾ കുട്ടികളെ പഠിപ്പിച്ചു. ചില മഹത്തുക്കൾ ചരിത്രകാരന്മാർ എഴുതുന്നു 38 വർഷത്തോളം, മറ്റു ചില ചരിത്രകാരന്മാർ എഴുതുന്നു 72 വർഷത്തോളം. ചെറിയ കുട്ടികളെ ഒരേ സ്ഥലത്തിരുന്ന് അള്ളാഹ് പരിശുദ്ധമായ അള്ളാഹുവിന്റെ കലാമം പഠിപ്പിക്കാൻ മുതിർന്നു. ഈ ഒരൊക്കെ ഹദീസിന്റെ ഭാഗത്ത്
ഇമാമെ നസൈ റഹ്മത്തുള്ളാഹി അലൈഹി ایک حدیث نقل کی, بڑا عجیب مضمون. آج دنیا میں جو بڑی فیملی سمجھی جاتی ہے کہ یہ بڑے خاندان کے لوگ ہیں, اس خاندان کا کوئی ممبر ہوئے تو یہ بہت بڑی عزت کی چیز ہے خاندان. اب آپ اندازہ لگاؤ کہ کسی انسان کو اللہ تعالیٰ یوں فرماوے کہ یہ میری فیملی اور خاندان کا آدمی ہے تو اس سے بڑی کیا سعادت ہوگی. حالانکہ اللہ کی کوئی فیملی حقیقت میں نہیں ہے, خاندان نہیں ہے. وَلَمْ يَقُلْ لَهُ كُفُوًا أَحَدٌ, لیکن کسی انسان کو اللہ یہ فرماوے کہ یہ میری فیملی کا ممبر ہے, میرے خاندان کا فرد ہے, یہ کتنی بڑی خوشی کی بات ہے. دھیان سے حدیث سنیے. عن انس بن مالک رضی اللہ تعالی عنہ قال قال رسول اللہ صلی اللہ علیہ وسلم ان للہ اہلین من الناس فقیل من اہل اللہ منہم قال اہل القرآن ہم اہل اللہ وخاصته, کہ انسانوں میں سے زمین والوں میں کچھ اللہ کی فیملی کے لوگ ہیں. تو کہا اللہ کی فیملی کے لوگ کون ہیں؟ جو قرآن مجید کے خادم ہیں, قرآن کی خدمت کرنے والے ہیں. ان کو حدیث میں نبی کریم صلی اللہ علیہ وسلم نے اللہ کے فیملی اور گھر کے لوگ بتلایا اور اللہ کے خصوصی لوگوں میں شمار کرایا. اندازہ لگاؤ اس قرآن کی برکت سے ہماری فضیلت کتنی اونچی ہو جاتی ہے.
ولیے ولیے کٹبے انگن ولیے مہتو کا പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹു തആല പറയുകയാണ് എനിക്ക് ഭൂമിയിൽ എന്റെ കുറച്ച് കുടുംബക്കാരുണ്ട്. നമ്മുടെ അമ്മ ഓർമ്മിക്കുന്ന ഹദീസ് എന്താണ് പറയുന്നത്? എനിക്ക് ഭൂമിയിൽ കുറച്ച് കുടുംബക്കാരുണ്ട്. അപ്പൊ ഇവരങ്ങളോട് ചോദിക്കപ്പെടാൻ ഉണ്ടാവും ആരാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഉടനെ മറുപടി വരുന്നു, അവർ പരിശുദ്ധ ഖുർആനിന്റെ സേവകരാണ്, പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. സഹോദരന്റെ ബ്രഹ്മാക്കളെ, അള്ളാഹു തആലയുടെ പരിശുദ്ധ ഖുർആനിന്റെ ആ ഹദീസ് മുഖേന നമ്മൾ എത്ര വലിയ മഹത്വത്തിലേക്കാണ് അള്ളാഹു നമ്മളെ ചേർത്തിരിക്കുന്നത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തോഫീക് തരുമാറാണ്.
ഏക് ഛോട്ടി സി ഹദീസ്, حضرت نبی کریم صلی اللہ علیہ وسلم نے اپنے لیے کیا پہچان کرائی؟ بعثت معلما، اللہ نے مجھے معلم بنا کر کے بھیجا. اپنی پہچان کتنی بڑی بات ہے آپ اندازہ لگاؤ. جو پہچان خود نبی کریم صلی اللہ علیہ وسلم نے اپنی کرائی وہ مقام آج اللہ نے آپ کو اور مجھے عطا فرمایا ہے کہ ہم الحمدللہ معلم ہیں. سب پڑھو اپنی زبان سے الحمدللہ ہم معلم قرآن.
അള്ളാഹു തആല ഇന്ന് എനിക്കും നിങ്ങൾക്കുമെല്ലാം നൽകിയിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും ശുക്ർ ചെയ്യണം അള്ളാഹുവിന്. എല്ലാവരും പറയുന്ന അൽഹംദുലില്ല, എല്ലാവരും പറയുന്ന അൽഹംദുലില്ല, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന വലിയ മഹത്വമാണ്.
ലതീഫ സച്ചാ ഹമാരെ ഖുർആൻ പഠാനെ വാലെ ജോ മുഅല്ലിമീൻ മുഅല്ലിമാത് ഹൈ, ആപ്കി ബാത് നീ കർ റഹാ ഹൂം. दूसरी जगहों पर उनको कोई पूछता है आप क्या काम करते हैं, मसलन चंद साथी जो दौरे हदीस में साथ थे वो मिल गए और एक दूसरे की कारगुजारी ले रहे. अब उसमें से दो चार साथी ऐसे हैं जो नाजेगा पढ़ाते हैं, कुरान पढ़ाते हैं. दूसरे साथी है वो माशाल्लाह किताबें पढ़ाते हैं, जलालुद्दीन शरीफ कोई पढ़ा रहा है, कोई तफसीर बैजावी पढ़ा रहा है. अब एक दूसरे की कारगुजारी रहते हैं तो जब ये नाजरा पढ़ाने वाले का नंबर आता है तो उसको बेचारे को शर्म आती है कि मैं क्या पढ़ाता हूँ. तो वो क्या कहते हैं, मैं जलालैन शरीफ का मतन पढ़ाता हूँ. अरे ये ऐसा से कमतरी में आप पढ़े हो, बिल्कुल ऐसा से कमतरी में मुबतला मत हो. पूरे अज्म और हिम्मत के साथ कहो कि अल्हम्दुलिल्लाह میں اللہ کا قرآن ناظرہ پڑھا رہا ہوں. یہ بہت بڑی سعادت ہے, اس کو حقیر اور معمولی ہرگز ہرگز مت سمجھو. ایک چھوٹی سی مثال میں آپ کو دوں آپ کے مقام کے بارے میں. جو اساتذہ کرام دارال علوم میں پڑھاتے ہیں, حدیث پڑھاتے ہیں, فقہ پڑھاتے ہیں, وہ رات کو بہت دیر تک بیچارے مطالعہ کرتے ہیں, دو پانچ دس شروحات دیکھ کر سبق کی تیاری کر دیں, پھر صبح آ کر کے طلبا کے سامنے اس تقریر کر دیں. بارہ ایک بج جاتے رات کو ان کو سبق کی تیاری کرنے. اب آپ اور میں ایک ہی لائن کے لوگ ہیں. میں آپ سے ایک سوال کروں, آپ نے جی شیخ الحدیث صاحب سے بخاری شریف پڑھی, انہوں نے کتاب الایمان کے اندر ایمان کے متعلق کتنی بحثیں کی اور کتنے دن تک کی, لغوی معنی, اصطلاحی معنی اور اصطلاحی تعریف ہے اس میں, اقوال, پھر تطبیقات اور یہ وہ, کئی کئی دن تک ایمان کی تعریف, تطبیق, کئی دن گزر جاتے ہیں کتاب الایمان کا. اس میں سے کتنا حصہ آپ کو اور مجھے یاد ہے, حالانکہ اس نے کتنی محنت کر کے تیاری کرا. ترمذی شریف پڑھ, پہلی حدیث, لا تقبل صلاۃ بغیر طہور ولا صدقۃ من غلول. حدیث کے استاد نے بیچارے نے کتنی محنت کی. ہم نے جس استاد سے یہ حدیث پڑھی انہوں نے ایک ہفتہ اس پر تقریر کی, अब अगर कोई पूछे हमको उसमें से कितनी बात से याद है, तो जिस साल हम दौरे में होते हैं उस साल सालाना इम्तिहान तक याद रहे तो भी बड़ी गनीमत है, पर्चा लिखने के काबिल बने तो भी बड़ी बात है। चीज आएगी इम्तिहान के बाद और तदरीस के बाद पढ़ने के बाद याद रहे। दूसरी तरफ जिस उस्ताद ने आपको और मुझे मकतब पढ़ाया और उस उस्ताद ने हमको मकतब के अंदर अलम तरह से लेकर वन्नास तक सूरते याद कराए, 50 साल हो गए, 40 साल हो गए, अल्लाह उम्र में बरकत देवे 60-70 साल की उम्र होगी, वो सूरते हमें याद है, हम नमाजों में पढ़ते हैं, उस्ताद ने अत्तहिया दुरूद पाक दुआएं याद करा दी, वो हमें याद है, हम पढ़ते हैं, इस्लामी कलिमात मसनून दुआएं मकतब में याद करा दी, पूरी जिंदगी हम पढ़ते हैं और उसको याद रखते हैं। अब आप जरा सा सोचो कि नतीजे के एतबार से दारुल उलूम में मेहनत करने वाले शेखुल हदीस को ज्यादा सवाब मिलता है या ये मकतब में बच्चों को सूरते और कुरान और दुआएं याद कराने वाले को अजर और सवाब ज्यादा मिलता है। मैं कहा करता हूँ मकतब के मुअल्लिमीन मेहनत कम है अजर और सवाब ज्यादा है, और बड़ी बड़ी किताबें पढ़ाने वाले मेहनत ज्यादा है और ज़ाहिरी हालात के अतबार से अजर उनको कम नज़र आता है, हकीकत हाल अल्लाह जाने। तो मकतब का मुअल्लिम तो सवाब के अतबार से सबसे ज़्यादा कामयाब, एक बच्चा समाकारी बनेगा, लेकिन नाजेरा तो वही रहेगा जो मकतब में पढ़ा, एक बच्चा मुफ्ती बनेगा तो अभी बुनियादी मसाइल तो वही रहेंगे नमाज तहारत के जो उस्ताद ने मकतब में पढ़ाए थे, उसमें तो कोई तब्दीली नहीं आएगी। एक बच्चा मुफस्सिर कुरान बनेगा तो अभी कुरान तो वही रहेगा जो मकतब के उस्ताद ने पढ़ाया। सुभान अल्लाह, कितना बड़ा अजर उस्ताद मकतब को कि जो पढ़ा दिया पूरी जिंदगी बच्चे पढ़ेंगे और नामे आमाल में सवाब मिलता रहेगा। अल्लाह सुबहानहु व ताला हमें मकतब की तालीम की सही कदर दानी की तौफीक अता फरमाए। अजीम अजर है, अजीम सवाब है, अजीम नेकी है, इसको हरगिज हरगिज मामूली न समझो।
कोई
मदरसे पढ़ जा
கருத்தரம் அவர்களுக்கு சொல்லித்தான் வருவது அந்த மதரசையில் ஒரு தரத்தில் ஒரு ஞான மதரசையில் பற்றி சித்தார்கள் சேர்த்து சொல்லித்தான் வருகிறார்கள் படித்து அப்போ கூட்டத்தில் ஒரு சிறிய மக்கள் சிறிய பாதத்தில் மதத்தை படித்திருந்தால் ஒரு ஆளுநர் ஆயுதமாக அப்போ அதே நாம் ഞാൻ ഇങ്ങനെ അനുഭവമായിട്ട് പഠിപ്പിക്കുന്ന ആളാണ് പറയുന്നത് അഥവാ നമ്മൾ പഠിക്കുന്നു മരണ പറയുന്നു ഇതൊരു തമാശയാണ് നടന്ന സംഭവം ആണ് തമാശയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കെന്തിനാണ് ഇത്ര അവകാശതാ പോകുന്നത് ഒരിക്കലും നമ്മൾ അവകാശതാ പോകത്തിന് അടിമപ്പെടേണ്ടവരല്ല നേരെ മറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുക നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ വലിയ കിതാബുകൾ ഓതി ബുഖാരി ശരീഫ് ഓതി തിർമിസ് ഓതി അതിൻ്റെ ആദ്യത്തെ ഹദീസുകളുടെ കിതാബ് ഇമാൻ്റെ ഹദീസ് ഉണ്ട് കിതാബ് തഹാറത്തിൽ സലാഫുമായി ബന്ധപ്പെട്ട തഹാറത്തുമായി ബന്ധപ്പെട്ട ഹദീസ് ഉണ്ട് ഇതിലൊക്കെ നമ്മൾ എത്രയോ നീണ്ട നീണ്ട ചർച്ചകളാണ് നമ്മൾ ഉസ്താദന്മാരിൽ നിന്ന് കേട്ടത് അവർ തയ്യാറാക്കാൻ വേണ്ടി രാത്രി എ തയ്യാറ് വെക്കുന്നത്. അപ്പൊ ഇത്രയും നീണ്ട ഉറക്കമൊഴിച്ചുള്ള തയ്യാറെടുപ്പിന് ശേഷമാണ് നമ്മൾ ആ കേട്ട മുഴുവൻ ഹദീസുകളുടെ വിവരണം നമ്മൾ അവർ പഠിപ്പിച്ചത്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, അതിൽ എത്ര വിവരണങ്ങൾ നമുക്കിപ്പോൾ ഓർമ്മയാണ്, എത്ര പാസ്റ്റുകൾ നമുക്ക് ഓർമ്മയാണ്, എത്രയോ ശാഖാപരമായ ഒരു പാസ്റ്റുകളാണ് നമ്മളെ അവർ പറഞ്ഞു പിടിപ്പിച്ചത്. കഷ്ടത്തിൽ നമുക്ക് പരീക്ഷയൊക്കെ ഓർമ്മ നിന്നാലായി, അതിനുശേഷം നിന്നാൽ വളരെ അപൂർവം. എന്നാൽ മറുവശത്ത് ഒരു മട്ടവിൽ പഠിപ്പിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾ നമ്മൾ ഒരു വരിയാണ് പഠിപ്പിക്കേണ്ടത്, നമുക്ക് വലിയ തയ്യാറെടുപ്പുകൾ ആവശ്യമില്ല. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ കബറുകാരിയായാലും അവൻ ഓടുന്ന ഖുർആൻ അലിഫ്ബാത്താത്ത നമ്മൾ പഠിപ്പിച്ചതാണ്. അവൻ വലിയ മുഹദ്ദിസായി, അവൻ വായിക്കുന്ന കിതാബിന്റെ അലിഫ്ബാത്തുകൾ നമ്മൾ പഠിപ്പിച്ച അലിഫ്ബാത്തായി നിന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ബാഹ്യമായിട്ട് നോക്കിയാൽ ഈ നാദറ പഠിപ്പിക്കുന്ന ഖുർആൻ ശരീഫ് ഓതാൻ പഠിപ്പിച്ച് തുടങ്ങുന്ന നമ്മളെ പോലെയുള്ള ആളുകൾ, ഇതേപോലെയുള്ള മാലിന്യങ്ങൾ, അവരാണ് ഏറ്റവും വലിയ പ്രതിസന്ധി അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു എത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് തന്നിരിക്കുന്നത്.
മാഷാല്ലാ, മേരി ഇത്നി ഗുസാരിശാത് സേ ആപ് ലോഗോ കോ ദിൽ മേ യേ യഖീൻ ഹോ ഗയാ ഹോഗാ കി ഇസ് ദുനിയാ മേ ഇസ് ആസ്മാൻ കേ നീചേ സമീൻ കേ ഊപ്പർ അൽഹംദുലില്ലാഹ് ഹം സബ്സേ അച്ഛാ കാം കർ രഹേ ഹൈ. ഇസ് എഹ്സാസ് കോ آپ ہمیشہ اپنے دل میں باقی رکھے اور اس نعمت پر اللہ کا شکر ادا کرے.
സഹോദരങ്ങളെ, ഇത്രയും നമ്മൾ പറഞ്ഞു കേട്ടു. ഇതിലൂടെ ഈ ദുനിയാവിൽ ഏറ്റവും നല്ല ജോലി ചെയ്യുന്നവര്, ഏറ്റവും ഉയർന്ന പ്രവർത്തനം ചെയ്യുന്നവര് നമ്മളാണെന്നിപ്പോ നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? അല്ലെ, നമ്മളല്ലേ? തീർച്ചയായും അള്ളാഹു തആല ഈ ബോധത്തെ അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഏറ്റവും ഉയർന്ന ആള്,